بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، والصلاة والسلام والأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. ثم ما بعد، سهودر المارء ملاي رب سبحانه وتعالى يدعي വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഷഅബാൻ മാസം 1 റജബിനൊടുവിൽ മാസപ്പിറവി സാധ്യമായില്ല. അപ്പോൾ റജബ് 30 തികച്ച് ഇന്ന് ഷഅബാൻ 1 എന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇവിടെ ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഒരു ഖുതുബയായി നമ്മൾ ഇന്ന് ശ്രവിച്ചത്. ഷഅബാൻ മാസമായാൽ ഒരു പ്രത്യേക ഒരുക്കം, അത് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും, സച്ചരിതരായ നമ്മുടെ മുൻഗാമികളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പൂർവികർ അവരുടെ സക്കാത്ത് കൊടുക്കുവാൻ ഷഅബാനെ പ്രത്യേകം പരിഗണിച്ചിരുന്നു എന്നാണ്. എന്തുകൊണ്ട്? റമദാൻ മാസം യഥാവിധം സ്വീകരിക്കപ്പെടുവാനും അതിൽ യഥാവിധം ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാനും സാധുക്കളായ ആളുകൾക്ക് അവസരമൊരുക്കുവാനാണ് സമ്പന്നർ അവരെ സക്കാത്ത് കൊടുത്ത് പോഷിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. ഷഅബാനിൽ നോമ്പെടുക്കുമായിരുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വർദ്ധിപ്പിക്കുമായിരുന്നു. നോമ്പെടുത്തിരുന്നത് റമദാനിൽ നോമ്പ് സജീവമാക്കുവാനുള്ള സന്നദ്ധത, അതേപോലെ വിശുദ്ധ ഖുർആൻ പാരായണവും. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദും ഇമാം നസായിയും നിവേദനം ചെയ്യുന്ന കുറ്റമറ്റ ഒരു ഹദീസിൽ ഉസാമയുടെ ചോദ്യമാണ്, യാ റസൂലല്ലാഹ ലം അറക തസൂമു ഫി ഷഹ്രിൻ മിന അഷ്ഹൂർ കമ തസൂമു ഫി ഷഅബാൻ. തിരുദൂതരെ, ഒരു മാസവും നിങ്ങൾ ഷഅബാനിൽ നോമ്പെടുക്കുന്നത് പോലെ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഐച്ഛിക നോമ്പുകളെ കുറിച്ചാണ് ചോദ്യം. ഷഅബാനിൽ നിങ്ങൾ കൂടുതൽ നോമ്പെടുക്കുന്നതായി ഞാൻ കാണുന്നു, അതെന്തുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, ദാക ഷഹ്റുൻ ബൈന റജബ വ റമദാൻ യഗ്ഫുലു നാസ് അൻ. ഷഅബാൻ, അത് റജബിന്റെയും റമദാന്റെയും ഇടയിലാണ്. ജനങ്ങൾ ഷഅബാനിൽ അശ്രദ്ധയിലുമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുർഫഉൽ അഅമാലു ഫീഹി ഇലല്ലാഹ് വ അന ഉഹിബ്ബു അൻ യുർഫഉ അമലി വ അന സായിം. അമലുകൾ അള്ളാഹുവിലേക്ക് ഷഅബാനിൽ ഉയർത്തപ്പെടുന്നു. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ഉയർത്തപ്പെടണം എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഈ ഒരു ഹദീസ്, ഉസാമയുടെ ഹദീസ്, അതിനെ ഹസൻ എന്ന വിധിയാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് സ്വീകാര്യയോഗ്യമായ ഹദീസ്. ഉസാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വളർന്ന വ്യക്തിയാണ്. ഉസാമ ഇബ്നു സൈദ് ഹിബ്ബി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഇഷ്ടഭാജനം എന്ന ഖ്യാതി നേടിയ സൈദിന്റെ മകൻ ഉസാമ, അത് റസൂലുള്ളാഹിന്റെ ഹിബ്ബ് തന്നെയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ഷാബാനിൽ നോമ്പെടുക്കുന്നത് കാണുമ്പോൾ ചോദിച്ചതാണ് അതെന്തുകൊണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, റജബ് മാസവും റമദാൻ മാസവും ആളുകൾ അതിനെ രണ്ടിനെയും പരിഗണിക്കും. കാരണം റജബ് റജബ് മുദർ മുഹറമായ മാസമാണ്, പവിത്ര മാസമാണ്. നാല് പവിത്ര മാസങ്ങളിൽ ഒന്ന് റജബാണ്. പിന്നെ റമദാൻ മുബാറക്കായ മാസമാണ്, റമദാൻ നോമ്പെടുത്തും ഖുർആൻ പാരായണം ചെയ്തും ആളുകൾ സജീവമാക്കുന്ന മാസം. അതിനിടയിൽ ഷാബാൻ, അത് ആളുകൾ അശ്രദ്ധമായി കാണുന്ന മാസം എന്നാണ് പറയപ്പെട്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കൂടി ആത്മീയമായി ധാർമ്മികമായി സജീവമാക്കുന്ന ഒരു ചര്യ. പിന്നെ അതോടൊപ്പം ഷാബാനിൽ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഞാനൊരു നോമ്പുകാരനായിരിക്കും, എന്റെ അമലുകൾ ഉയർത്തപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന അമലുകൾ ഭൗതിക ജീവിതത്തിൽ അള്ളാഹുവിന് നിർവഹിക്കപ്പെടുന്ന നമ്മുടെ ഇബാദത്തുകൾ അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും, അള്ളാഹുവിങ്കിൽ അത് രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു നല്ല അവസ്ഥയിൽ നോമ്പുകാരനായി ഒരു പുണ്യം പ്രവർത്തിക്കുന്നവനായി നമ്മളുടെ അമലുകൾ അള്ളാഹുവിങ്കിലേക്ക് ആ അവസ്ഥയിൽ ഉയർത്തപ്പെടുകയാണ് എങ്കിൽ നമ്മൾ സ്വീകാര്യരായി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ അമലുകൾ ഉയർത്തപ്പെടുന്നത് പ്രമാണവചനങ്ങളിൽ വന്നിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഉയർത്തപ്പെടുന്നത് പ്രമാണവചനങ്ങളിൽ വന്നിട്ടുണ്ട്. ദിവസങ്ങളിൽ ചില നിശ്ചിത സമയങ്ങളിൽ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഒരു പുണ്യപ്രവൃത്തിയിലായിരിക്കും അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യപ്രവൃത്തികളിൽ ഒന്നാണ് നോമ്പ്. അമലുകൾ ഉയർത്തപ്പെടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് വെള്ളി തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ് അമലുകൾ ആ സമയത്ത് ഉയർത്തപ്പെടാൻ. അതേപോലെ തന്നെ ഷാബാൻ മാസത്തിൽ കൂടുതൽ നോമ്പെടുത്തിരുന്നത് ഒക്കെ നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ഒരു വിഷയം ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഷാബാനുമായി ബന്ധപ്പെട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാബാനെ പ്രത്യേകം പരിഗണിച്ചു നോമ്പുകൊണ്ട്, സുന്നത്ത് നോമ്പുകൊണ്ട്. അതുകൊണ്ടാണ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആലയിൽ നിന്ന് വന്ന നിവേദനത്തിൽ കാന യസൂമു ഷാബാന കുല്ലഹു ഐ അഗ്ലബഹു, റസൂലുള്ളാഹി ഷാബാൻ മിക്കവാറും നോമ്പെടുക്കാറുണ്ട് എന്നാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഷാബാനിൽ നോമ്പെടുക്കാറുണ്ട് എന്ന് ഉമ്മുൽ മുഅ്മിനീൻ രേഖപ്പെടുത്തുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നി, അവർ പറയുന്നത് തുടർച്ചയായി രണ്ട് മാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നോമ്പെടുക്കുന്നതായി കണ്ടിട്ടില്ല, ഷാബാനിലും റമദാനിലും അല്ലാതെ എന്നാണ്. അവിടെ റമദാൻ മുഴുവനും വാജിബായ നിർബന്ധ നോമ്പാണ്. എന്നാൽ ഷാബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ നോമ്പെടുത്തിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല അവിടെ അറിയിക്കുകയാണ്. അപ്പൊ ഈ ഒരു പരിഗണന ഷാബാൻ മാസത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയത് കൽപ്പിച്ചത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, ഉസാമ റളിയല്ലാഹു തആല അനിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണത്തിൽ ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയവും മാസവുമാണ് ഷാബാൻ എന്നാണ്. ആരാധനാ കർമ്മങ്ങളിൽ ജനങ്ങൾ അശ്രദ്ധമാകുന്നതായ സമയങ്ങളെ സജീവമാക്കുവാൻ, ആരാധനാപരമായി കർമ്മപരമായി സജീവമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഉൾവിളി, ഒരു തേട്ടം ആ ഹദീസിനുണ്ട്. അത് അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക, എപ്പോ ആളുകൾ അള്ളാഹുവിലേക്ക് നിന്ന് അകലുന്നൊരവസ്ഥ വരുമ്പോൾ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നമുക്ക് മാതൃകയായതാണ് ഈ ഷഅബാന്റെ വിഷയത്തിൽ വന്ന ഹദീസ് അറിയിക്കുന്നത്. പലപ്പോഴും മനുഷ്യരെ ഭൗതികത അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധമാക്കും. അതാണ് ഗഫ്ലത്ത് എന്ന് പറയാം. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ. അത് ജനഹൃദയങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ രോഗമാണ്. ജനഹൃദയങ്ങൾ അശ്രദ്ധമായി ഭൗതികതയിൽ വിരാജിച്ചാൽ നാശവും ശാപവുമാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ കേട്ടത്, തഈസ അബ്ദുദ്ദിർഹൻ ദിനാർ, തഈസ അബ്ദുദ്ദിർഹൻ, തഈസ അബ്ദുൽ ഹമീല എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകളിൽ കാണാം. ദിനാറിന്റെ ആളുകൾ അവർ നശിച്ചിരിക്കുന്നു, നശിക്കട്ടെ. ദിർഹമിന്റെ ആളുകൾ നശിച്ചിരിക്കുന്നു, നശിക്കട്ടെ. അതേപോലെ തന്നെ ഉടയാടകളുടെ ആളുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഭൗതികതയിൽ വിരാജിക്കുന്നവർ എപ്പോ എങ്ങനെ പരലോകത്തെ മറന്ന് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ഭൗതിക ജീവിതവും ആ ഭൗതിക ജീവിതത്തിലെ വ്യവഹാരങ്ങളും അതുണ്ടായാൽ അവർക്ക് നാശമാണ് എന്ന് പറയാണ്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഭൗതികതയിൽ വിരാജിക്കുന്നവർക്ക് പറഞ്ഞ അപകടങ്ങളാണ്. അവൻ നശിച്ചു, അവൻ തലതിരിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ട് അശ്രദ്ധമായി ഭൗതികതയിൽ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം നാശകരമാണ്, ശാപാർഹമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധയാകാൻ പാടുള്ളതല്ല, ആരാധനാ കർമ്മങ്ങളിൽ അശ്രദ്ധമാകാൻ പാടുള്ളതല്ല. മനുഷ്യർ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഭൗതികത അവർക്ക് ഹറാമാക്കേണ്ടതില്ല. അതിൽ അവർക്ക് അധ്വാനിക്കാം, അത് കാംക്ഷിക്കാം, തേടാം. പക്ഷേ എപ്പോഴും വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് അത്യുത്തമം പരലോകമാണ് എന്ന ഈ ഒരു മാനദണ്ഡത്തെ, ഈ ഒരു അളവുകോലിനെ ഉപയോഗിച്ചാണ് ഭൗതികതയിൽ നമ്മൾ ജീവിക്കേണ്ടത്. പരലോകത്തെ മറന്ന് അതിന് രണ്ടാം സ്ഥാനം കൽപ്പിച്ച് ദുനിയാവിന് പ്രാമുഖ്യവും പ്രഭാവവും കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഈ ഒരു ചര്യയിലൂടെ, ഏത് ചര്യയിലൂടെ, ഷഅബാൻ മാസത്തെ പ്രത്യേകം പരിഗണിച്ച് അതിൽ നോമ്പെടുത്ത് സജീവമാക്കിയതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനുള്ളതായ അഭിവാഞ്ച അംറു ബിനുൽ ജമൂഹിനെ കുറിച്ച് നമ്മൾ കേട്ടു. അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അടർക്കളത്തിൽ ശത്രുവിനോട് പോരാടാൻ ഒഴിവ് കഴിവുള്ള വ്യക്തിത്വം. അദ്ദേഹം വികലാംഗനാണ്. വികലാംഗനെ സംബന്ധിച്ചിടത്തോളം, ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജിഹാദിൽ സായുധ പോരാട്ടത്തിൽ അളവുണ്ട്. ലൈസാലൽ അഅമ ഹറജുൻ വലാ അലൽ അഅറജി ഹറജുൻ എന്നൊക്കെ പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ ബ്ലൈൻഡ്. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരൻ, വികലാംഗൻ, അവർക്കൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ ഇളവുണ്ട്. പക്ഷെ എന്നാലും തന്റെ വൈകല്യം താങ്ങി ഭാരിച്ച ചുവടുവെപ്പിൽ അംറു ബിനുൽ ജമൂഹ് തിരുസവിധത്തിലെത്തിയിട്ട് പറയുകയാണ്, ഉഹദിന്റെ യുദ്ധദിനം മക്കൾ വാപ്പാനത്തെടുക്കുകയാണ്, ഞങ്ങൾ പങ്കെടുക്കും, നിങ്ങൾ പങ്കെടുക്കേണ്ട, നിങ്ങൾക്ക് ഒഴിവ് കഴിവുണ്ട്. മക്കൾ തടയുമ്പോൾ മക്കളെ പരിഗണിക്കാതെ തിരുസവിധത്തിലെത്തിയിട്ട് അംറു ബിനുൽ ജമൂഹ് പറയുകയാണ്, റസൂലെ, ഞാൻ വികലാംഗനാണ്, മുടന്തനാണ്, എനിക്ക് ഈ മുടന്തേറ്റ് ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ ഈ മുടന്തിൽ വേച്ച് സ്വർഗത്തിലും പ്രവേശിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഉഹുദിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്, മക്കൾ തടയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് സമ്മതം മൂളി. അങ്ങനെ ഉഹുദിന്റെ മാറിൽ രണഭൂമിയിൽ ഉഹുദ് രക്തസാക്ഷികളെ സൃഷ്ടിച്ചപ്പോൾ അതിലൊരു മഹനീയൻ അംറു ബിനുൽ ജമൂഹ് ആയിരുന്നു. നാളെ ഈ വൈകല്യം പേറി അദ്ദേഹത്തിന് സ്വർഗത്തിൽ കാലുകുത്താൻ. ദുനിയാവ് നമുക്ക് നിശ്ചയിക്കപ്പെട്ടത് കുറഞ്ഞ അളവിലാണ്. ആ അളവിൽ നമുക്കരുളപ്പെട്ട സമയങ്ങളെ ഈ അമ്രുബിൻ ജമൂഹിന്റെ പക്ഷവായന പോലെ വായിച്ച് ഉപയോഗപ്പെടുത്തുവാനുള്ള നിദർശനം അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അരുളിയിട്ടുള്ളത്. ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് കുറെ ചിന്തകൾ വിഷയങ്ങൾ, അതിൽ മറ്റൊന്ന് ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. ഷഅബാൻ മാസത്തിൽ ചിലർ ഷഅബാൻ 15 ശേഷം നോമ്പെടുക്കാൻ പാടില്ല എന്ന പക്ഷത്തിലാണ്. ആ വിഷയത്തിൽ ഇദന്തസഫ ഷഅബാൻ ഫലാതസുമു, ഷഅബാൻ 15 പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന അർത്ഥത്തിൽ ഒരു തിരുമൊഴിയുണ്ട്. ആ ഹദീസിന്റെ വിഷയത്തിൽ ചില പരാമർശങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ പല പണ്ഡിതന്മാരും പ്രാമാണികരും ഹദീസിനെ സഹീഹ് എന്ന് വിധിച്ചിട്ടുണ്ട്. ഷഅബാൻ 15 പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത് എന്നറിയിക്കുന്ന ഇദന്തസഫ ഷഅബാൻ ഫലാതസുമു എന്ന് പറയുന്ന ഹദീസ് ഇമാം അഹമ്മദ്, അതേപോലെ അബൂബക്കർ ഇബ്നുൽ അസ്റം തുടങ്ങിയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ നിരൂപിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഹദീസ് സഹീഹാണ് എന്ന് വന്നാൽ തന്നെയും പ്രാമാണികരായ പലരും ഹദീസിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് കൊണ്ട് ഉദ്ദേശം എന്താ? ഷഅബാനിൽ നോമ്പെടുക്കുമ്പോൾ ചിലർ ഷഅബാൻ 15 കാത്തുക്കും, പിന്നെ അവിടുന്ന് നോമ്പ് തുടങ്ങാൻ, അങ്ങനെയല്ല. പിന്നെയോ ഷഅബാനിൽ തുടക്കം മുതലേ നോമ്പെടുക്കുന്നവർക്ക് തങ്ങളുടെ നോമ്പ് തുടർത്തുന്നതിൽ അവസാനം വരെ തുടർത്തുന്നതിൽ വിലക്കൊന്നുമില്ല. സാധാരണ ഷഅബാനിന് മുമ്പ് നോമ്പെടുക്കുന്ന, അപ്പൊ തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ് തുടങ്ങിയ നോമ്പെടുക്കുന്നവർ, അവർക്ക് തങ്ങളുടെ നോമ്പ് തുടർത്തുന്നതിൽ പ്രശ്നമല്ല. വിശിഷ്യ ഷഅബാന്റെ ഒടുവിൽ, ഒടുവിൽ യൗമുശക്ക് വരും, സംശയത്തിന്റെ നാള് വരും, മാസം കണ്ടോ, റമദാൻ പുലരി ഉണ്ടായോ ഇല്ലേ എന്നതിൽ. അങ്ങനെ യൗമുശക്കിൽ നോമ്പെടുക്കൽ പാടുള്ളതല്ല. അപ്പൊ ആ ദിവസത്തേക്കൊക്കെ നോമ്പ് നീട്ടി അങ്ങനെ നോമ്പ് തുടങ്ങുക, റമദാനിലെ നോമ്പ് ഒന്നും പാഴാകണ്ടെന്നുള്ളവർക്ക് 2 മുമ്പ് തുടങ്ങുക എന്ന രീതിയിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല. അത്തരം വിഷയങ്ങളെയാണ് ഈ ഹദീസുകൾ കൈകാര്യം ചെയ്യുന്ന നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ പരിഗണനയിൽ ഹദീസിൽ വിഷയമൊന്നുമില്ല. മറ്റൊരു സംഭവം, ഷഅബാന്റെ ഒടുവിൽ റമദാനെ സ്വീകരിക്കുവാനുള്ള അണിഞ്ഞൊരുങ്ങലാണ്, കേവല ഭൗതികമായിട്ടുള്ളതായ അണിഞ്ഞൊരുക്കം. അത് പ്രത്യേകം ഒരു ആഘോഷത്തെ പോലെ റമദാനിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ആ ഒരുക്കം എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഷഅബാൻ 1 മുതൽ ഒരുങ്ങണീനെ കുറിച്ച് ഇപ്പൊ നമ്മൾ വിഷയം പറയുന്നത്, ഖുർആൻ പാരായണം ചെയ്ത് നോമ്പെടുത്ത് ഒക്കെയുള്ള ശീലങ്ങളെ നമ്മൾ പോഷിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ അതിൽ ശ്രദ്ധയില്ലാതെ ഭൗതികമായിട്ടുള്ളതായ, നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ നനച്ചുളിക്കാന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ളതായ കാര്യങ്ങൾ, അത് പ്രമാണബദ്ധമായ വിഷയങ്ങളല്ല എന്നാണ് ഇവിടെ അറിയിക്കപ്പെട്ടത്. ഷഅബാൻ 15 സംബന്ധിച്ചിടത്തോളം ഒരു ബറാഅത്തിരാവ് എന്ന ഒരു രീതി, അത് പലരിലുണ്ട്. അതായത് ഷഅബാൻ 15 ഒരു പ്രത്യേക നമസ്കാരം, ഷഅബാൻ 15 ഒരു പ്രത്യേക ചീരണി വിതരണം, ഷഅബാൻ 15 പകലിൽ ഒരു പ്രത്യേക നോമ്പ്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു 15 ആഘോഷിക്കുക എന്നുള്ള, ബറാഅത്തിരാവ് ആഘോഷിക്കുക എന്നുള്ളത് സ്ഥിരപ്പെടാത്ത വിഷയമാണ്. ഷഅബാൻ 15 പ്രത്യേകമാക്കി അതിന്റെ രാവിലെ പ്രത്യേക നമസ്കാരങ്ങൾ, പകലിൽ ഒരു പ്രത്യേക നോമ്പ്, അതിന്റെ സന്ധ്യാസമയങ്ങളിൽ രാവുകളിൽ പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കിയുള്ളതായ ആഘോഷങ്ങൾ, ഇതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. നമ്മൾ കേട്ടു അബു അയ്യൂബിൽ അൻസാരിൽ നിന്നും മറ്റുമൊക്കെ നിവേദനം ചെയ്യുന്ന ഷഅബാൻ 15 രാവിലെ വന്ന ഹദീസുകളിൽ ഷഅബാൻ 15 പകലിൽ നിങ്ങൾ നോമ്പെടുക്കണം, രാവിലെ നിങ്ങൾ നമസ്കരിക്കണം എന്നൊക്കെ പറയുന്ന ദുർബല ഹദീസുകളുണ്ട്. ഹദീസുകൾ ആ വിഷയത്തിൽ തീർത്തും ദുർബലമാണ്. എന്നാൽ ഒരു ഹദീസ് ആ വിഷയത്തിൽ ഭേദപ്പെട്ടത് പറയപ്പെട്ടത്, യത്തലിഉല്ലാഹു ഇലാ ഇബാദിഹി ലൈലത്തുൻ നിസ്ഫ് മിൻ ഷഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ, അല്ലെങ്കിൽ ഇല്ലാ ലിമുശ്രികിൻ ഔ ഖാതിലി നഫ്സ്. ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടാണ്. എന്താ അതിലുള്ളത്? ഷഅബാൻ 15 രാവിൽ അള്ളാഹുവിൽ നിന്നുള്ള തിരുനോട്ടമുണ്ടാകും പടപ്പുകൾക്ക് നേരെ. ശിർക്ക് ചെയ്യാത്തവർക്കും തെറ്റിപ്പിണങ്ങി നിൽക്കാത്തവർക്കും ഒക്കെയും അള്ളാഹു ആ നാളിൽ ആ രാവിൽ പൊറുത്തു നൽകും എന്നാണ് ഹദീസ്. ചില റിപ്പോർട്ടുകളിൽ തെറ്റിപ്പിണങ്ങി നിൽക്കാത്തവർക്കും ആത്മഹത്യ ചെയ്യാത്തവർക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഔദുബില്ല, അള്ളാഹു പൊറുക്കും എന്നാണ് ആ ഹദീസിലുള്ളത്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള തിരുനോട്ടമുണ്ടാകുന്ന രാവ്, അതിൽ അള്ളാഹു പാപമോചനം അരുളും, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് ഏകും. അത് അള്ളാഹുവിന്റെ ആ പാപമോചനം നിഷേധിക്കപ്പെടുന്ന ചിലരുണ്ട്, അതിൽ ശിർക്ക് ചെയ്യുന്നവർ, ആത്മഹത്യ ചെയ്തവർ, പിണങ്ങി നിൽക്കുന്നവർ, ഈ മൂന്നു കൂട്ടർ ഒഴിവാണ് എന്നാണ് അറിയിപ്പുള്ളത്. ഇവിടെ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ തിരുനോട്ടമുണ്ടാകും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഷാബാൻ 15 ഒരു പ്രത്യേക നോമ്പ് പറഞ്ഞിട്ടില്ല, ഒരു പ്രത്യേക നമസ്കാരവും ആഘോഷവും ആ ദിവസം പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ അവ്വിധം വാരിതായിട്ടില്ല, വന്നിട്ടില്ല. പൂർവികരായ പണ്ഡിതന്മാരും അങ്ങനെ ഷാബാൻ 15 ആഘോഷ ദിവസമായി, പ്രത്യേകം നോമ്പെടുക്കുന്ന ദിവസമായി, പ്രത്യേകം നമസ്കരിക്കുന്ന ദിവസമായിട്ട് കൊണ്ടാടിയിട്ടില്ല. ഒരാൾ ഷാബാൻ 15 അയ്യാമുൽ ബീമിനെ നോമ്പെടുത്ത് ശീലമുള്ള ആള് അന്ന് നോമ്പെടുക്കണമെങ്കിൽ അത് പാടില്ല എന്ന അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ ഷാബാൻ 15 ദിവസമാണ് ഒരു തിങ്കളാഴ്ച വന്നത്, അല്ലെങ്കിൽ വ്യാഴാഴ്ച വന്നതെങ്കിൽ സാധാരണ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ഒരാൾക്ക് നോമ്പെടുത്തു എന്നതിനാൽ വിലക്കില്ല. അതേസമയം ഇന്ന് ബറായത്ത് രാവാണെന്ന് പറഞ്ഞിട്ട് ആ ദിവസത്തെ പ്രത്യേകം നോമ്പെടുക്കുവാൻ, അതേപോലെ ബറായത്ത് രാവാണെന്ന് പറഞ്ഞ് ആ ദിവസത്തെ പ്രത്യേകം നമസ്കരിക്കുവാൻ, ഇപ്പൊ സലാത്തുർ റഹായിബ് ഒക്കെ നമസ്കരിക്കണ രാവാണത്. സലാത്തുർ റഹായിബിൻ എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ഹദീസ് വ്യാജ നിർമ്മിതമാണ്. 1000 പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ടുള്ള 100 റക്അത്ത് നമസ്കാരം, ആ നമസ്കാരം ഷാബാൻ 15 രാവിലാണ് ആളുകൾ നിർവഹിക്കാറുള്ളത്. പക്ഷെ ആ വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടില്ല. പ്രത്യേകം അങ്ങനെ ഒരു ആരാധനയും ചടങ്ങും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടും ഇല്ല എന്നാണ് അതിൽ മനസ്സിലാക്കുവാനുള്ളത്. അവിടെ ഗൗരവപ്പെട്ട വിഷയം റസൂലുള്ള മുശ്രിക്കിന്നും മുഷാഹിന്നും ഖാതിലു നഫ്സ്, ശിർക്ക് ചെയ്യുന്നവർ, തെറ്റിപ്പിണങ്ങി നിൽക്കുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ, അവർക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് പാപമോചനം തടയും എന്നുള്ളതാണ്. അതിൽ നമ്മൾ ചില ഉണർത്തലുകൾ കേൾക്കേണ്ടായി. ഒന്ന്, ശിർക്കിന്റെ ഗൗരവം. ശിർക്ക് വന്നു പോകുന്നത് ജീവിതത്തിൽ നന്നേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമ്മൾ കേൾക്കേണ്ടായി. ഇബ്രാഹിം നബി ഖലീലുള്ളാഹ് ദുആ ചെയ്തത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവന്റെ ഒരു വചനമായി ഇറക്കി. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ? വജ്നുബ്നി വബനീ അൻ അഅ്ബുദൽ അസ്നാം എന്നാണ്. ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് തന്റെ ജീവിതത്തിൽ മനസ വാജ കർമ്മണ സാക്ഷാത്കരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, വജ്നുബ്നി, റബ്ബേ നീ എന്നെ ദൂരപ്പെടുത്തേണമേ, അകറ്റേണമേ, വബനീയ എന്റെ സന്തതികളെയും, അന്നാബുദൽ അസ്നാം ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും ദൂരപ്പെടുത്തേണമേ, അകറ്റേണമേ എന്ന് ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ അത് ഒരാലോചന വിഷയമാണ്, ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. ഇബ്രാഹിം ഉത്തൈമി എന്ന് പറയുന്ന മഹാൻ പറഞ്ഞത് മൈഅ്മനുൽ ബലാ ബഅദ ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നബി ശിർക്കിനെ ഭയന്നിട്ടുണ്ട് എങ്കിൽ ശിർക്കാകുന്ന പരീക്ഷണത്തിൽ ആരാണ് നിർഭയനാവുക, ശിർക്കിൽ അകപ്പെടുകയില്ല ഞാൻ എന്ന് ആർക്ക് ആണ് ഗ്യാരണ്ടി പറയാനാവുക എന്നുള്ളതാണ് ചോദ്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഈ ദുആ ചെയ്യുന്നത്. ഇബ്രാഹിം നബി തന്നെയും തന്റെ മക്കളെയും, ആരാ മക്കൾ? മക്കൾ ഇസ്മായിലാണ്, മക്കൾ ഇസ്ഹാഖാണ്. ഇസ്ഹാഖിന്റെ സന്താന പരമ്പരയിൽ യാക്കൂബും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ യൂസുഫ്, ബിനിയാമീൻ തുടങ്ങിയുള്ള മക്കൾ, ഇവരുടെയൊക്കെ വിഷയത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ, ഞങ്ങളെ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റേണമേ, ദൂരപ്പെടുത്തേണമേ എന്നുള്ള, അതിൽ നിന്ന് കാക്കേണമേ എന്നുള്ള ദുആ. അതുകൊണ്ട് ശിർക്കിനെ എല്ലാവരും ഭയക്കണം, എല്ലാവരും ഭയക്കണം. ശിർക്കിൽ നിന്ന് രക്ഷക്ക്, അഭയത്തിന് എല്ലാവരും തേടുകയും വേണം. ശിർക്ക് അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തുകളിൽ ഏറ്റവും ഭയന്ന ഷിർക്കിനെ കുറിച്ച് നമ്മൾ കേട്ട് ഖതീബ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ഭയക്കുന്നത് ഗോപ്യമായ ഷിർക്കാണ് എന്ന് പറഞ്ഞു. ഗോപ്യമായ ഷിർക്ക്, എന്താ ഗോപ്യമായ ഷിർക്ക്? അത് ലോകമാന്യതയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാണട്ടെ എന്ന ലക്ഷ്യത്തിലാണ് അമലെടുക്കേണ്ടത്. അതിൽ പടപ്പുകൾ കാണട്ടെ, അറിയട്ടെ എന്നുള്ള ഒരു ബോധം, ഒരു തോന്നൽ കൽബിൽ ഉദിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതാണ് ലോകമാന്യതയാകുന്ന ഷിർക്ക്. റസൂലുള്ള നമ്മളിൽ ഏറ്റവും ഭയന്ന ഒരു വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കർമ്മങ്ങൾ അത് ചെറുതായാലും വലുതായാലും അത് അള്ളാഹുവിന് നിഷ്കളങ്കമാകണം, നിഷ്കപടമാകണം. അതിൽ നമ്മൾ അള്ളാഹുവിന്റെ വജിഹയെ കാംക്ഷിക്കാവൂ. മാലോകരിൽ നിന്നുള്ള നോട്ടവും മാലോകരുടെ പ്രശംസയും കയ്യടിയും നമ്മൾ നാക്കാക്കിയാൽ നമ്മുടെ അധ്വാനം പൊളിഞ്ഞു, നമ്മുടെ ചെലവഴിക്കലുകൾ അത് ഫലശൂന്യമായി. നമ്മൾ തിരുമൊഴിയിൽ വായിക്കുന്നു, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. എന്താ ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം? മനുഷ്യരുടെ പര്യവസാനം, മരണം, ആ സമയത്തുള്ള കർമ്മങ്ങൾ എന്താണോ അതാണ് പരിഗണനീയം. ഒരു മനുഷ്യൻ പരലോകത്ത് സ്വീകാര്യനാണോ അസ്വീകാര്യനാണോ, ഒരാൾ പരലോകത്ത് രക്ഷപ്പെട്ടോ അതല്ല ശിക്ഷാർഹനാണോ, നോട്ടം എവിടേക്കാ? നോട്ടം തുടക്കത്തിലുള്ള ഉഷാറിലേക്കല്ല, പിന്നെ ഒടുക്കം അയാളുടേത് എങ്ങനെ എന്നുള്ളതിലാണ്. മരിക്കണ സമയത്തൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അയാളുടെ ഭാഗധേയം പരലോകത്ത്. ഇത് മഹത്തുക്കളെ, പൂർവികരെ ഏറെ അലട്ടിയ ഒരു വിഷയമാണ്. നമ്മളുടെ ഈ ജീവിതനാളിലൊക്കെ നമ്മൾ ചെയ്യുന്നു, നമ്മൾ വിനിയോഗിക്കുന്നു, നമ്മൾ പരിശ്രമിക്കുന്നു, ഇതൊക്കെ മേലായ റബ്ബിന്റെ അടുക്കൽ കബൂലാക്കപ്പെടുന്നതാണോ അല്ലേ എന്നുള്ള വിഷയം, മരിക്കണ സമയത്ത് ഏതൊരവസ്ഥയിലാണ് മലക്കുൽ മൗത്തിന് റൂഹ് തിരിച്ചേൽപ്പിക്കുക, അതിനനുസരിച്ചാണ് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പും രക്ഷാശിക്ഷയും എന്ന് പറയുമ്പോ എന്താ അതിൽ മനസ്സിലാക്കാനുള്ളത്? ഇപ്പൊ കർമ്മവിമുഖരാകാനും കർമ്മരഹിതരാകാനും അല്ല, പിന്നെയോ ഏതൊരവസരത്തിലും മരണം വരാം, ഏതൊരവസരത്തിലും മരണം നമ്മളെ മാടി വിളിക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ കർമ്മ നിരതരായിരിക്കണം, കർമ്മോത്സുഖരായിരിക്കണം. എന്തിന്? അള്ളാഹുവിന് പ്രീതിപ്പെടുന്ന മാർഗേണ് ഒരു റുക്കുവിലായിരിക്കെ, ഒരു സുജൂദിലായിരിക്കെ, പള്ളിയിലേക്കുള്ള നമസ്കാരത്തിനൊരു കാൽവപ്പിലായിരിക്കെ, ഒരു പുണ്യപ്രവൃത്തിയിലായിരിക്കെ അള്ളാഹു ആത്മാവിനെ തിരിച്ചു വാങ്ങാൻ. അത് ഏത് സമയവും നമ്മളുടേത് കർമ്മ നിരതമായിരിക്കണം. മരണം വരിക്കുമ്പോൾ നമ്മളുടെ കർമ്മം എന്താണോ അതിനനുസരിച്ചാണ് അതിനപ്പുറമുള്ള നമ്മുടെ രക്ഷ ശിക്ഷകൾ, നമ്മളുടെ ഭാഗധേയം അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ബോധം നമ്മളുടെ മനസ്സിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും കർമ്മ നിരതരായിരിക്കും അള്ളാഹ് പ്രീതിപ്പെടും വിധം. നമ്മൾ പ്രതീക്ഷയിലും പേടിയിലും ആയിരിക്കും. ഞാൻ എന്റെ മരണം എങ്ങനെയായിരിക്കും, മരണവേളയിൽ ഞാൻ ഏതൊരവസ്ഥയിലായിരിക്കും, നല്ലൊരു മരണത്തിലായിരിക്കണം ഞാൻ എന്ന വിശ്വാസത്തിൽ, വിചാരത്തിൽ കർമ്മോത്സുകനായിട്ട് അയാൾ ജീവിക്കും. അങ്ങനെയാണ് പൂർവികർ, മനസ്സിലായില്ലേ? ചിലർ ജീവിത നാളുകളിൽ പരീക്ഷിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. നമ്മൾ അബ്ബാദിന്റെയൊക്കെ ചരിത്രം വായിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നീട് ഇസ്ലാം വിഘടിച്ച, ഇസ്ലാം കൈയൊഴിച്ച അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് ഹിദായത്ത് കിട്ടിയ, ഈമാന്റെ മാധുര്യം മനസ്സിൽ ഏറ്റിയ അവരുടെ അവസ്ഥയിൽ പിന്നീട് അവരുടെ പ്രാർത്ഥന മുഴുവനും അള്ളാഹുവേ നീ ഹിദായത്ത് നൽകി, പിന്നെ ആ ഹിദായത്തിൽ ഞാൻ വീഴ്ച വരുത്തി വിമുഖനായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, പിന്നീട് നീ എനിക്ക് വീണ്ടും ഹിദായത്ത് നൽകി, ഇനി അള്ളാഹുവേ കുഫ്രിൽ ഷിർക്കിൽ വഴികേടിൽ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒരു സുജൂദിലായിരിക്കെ, ഒരു നമസ്കാരത്തിൽ നീ എന്റെ ആത്മാവിനെ വിളിക്കണമേ, എടുക്കണമേ എന്ന പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള ജീവിതവും. എന്താ ചരിത്രം പറയുന്നത്? ഫലസ്തീനിൽ റംല എന്ന് പറയുന്ന പട്ടണത്തിൽ ജനങ്ങൾക്ക് സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിന്ന മഹാൻ സഹാബി, അദ്ദേഹം ആ നമസ്കാരത്തിൽ മരണപ്പെട്ട വാർത്തയാണ് വായിക്കുന്നത്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഏതൊരു കർമ്മത്തിലാണ്, അതിനനുസരിച്ചാണ് അയാളുടെ മരണാനന്തരമുള്ള ജീവിതം എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്ത കർമ്മത്തിൽ ചെലവഴിച്ചതിൽ നിഗളിക്കാൻ ഒരർഹതയില്ല, ഒരവകാശവും നമുക്കില്ല. ഇത് കബൂലാക്കപ്പെട്ടോ ഇല്ലേ, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നത് നമുക്കൊരിക്കലും പറയാനും വിധിക്കാനും കഴിയില്ല. ഞാൻ അന്ത്യശ്വാസം വലിക്കുമ്പോൾ എന്റെ അവസ്ഥ എന്ത്, അതിനനുസരിച്ചാണ് എന്റെ രക്ഷാശിക്ഷ എന്ന ബോധം അതുള്ളപ്പോൾ. അപ്പൊ പിന്നെ മനുഷ്യന്മാരുടെ കർമ്മങ്ങളിൽ ലോകമാന്യത എങ്ങനെ വരിക? മാലോകർ കാണട്ടെ, ക്യാമറയിൽ തെളിയട്ടെ, ഞാനും ആളാവട്ടെ എന്ന ഒരു തോന്നൽ, ഞാൻ ചെലവഴിച്ചത് ഇത്രയെന്ന ഒരു നിഗളിപ്പ് എങ്ങനെ വരും? ഒരിക്കലും വരികയേ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്ത് ചെലവഴിക്കുന്നുവോ, എങ്ങനെ ചെയ്യുന്നുവോ, അതെല്ലാം അള്ളാഹുവിങ്കൽ നമുക്ക് നാളെ സ്വീകരിക്കപ്പെടാനും അതിൽ നമ്മൾക്ക് രക്ഷ വിധിക്കപ്പെടാനും വേണ്ടിയാണ്. ഷാബാൻ മാസത്തിന്റെ വിചാരങ്ങളിൽ വിഷയങ്ങളിൽ നമ്മൾ ഷിർക്കിനെ ഭയക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു അരുളുന്ന മഗ്ഫിറത്ത് അത് മുശ്രിക്കിനെ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാം. മറ്റൊന്ന് മുഷാഹിനാണ്. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ഷഹ്നാഹ് എന്ന് പറഞ്ഞാൽ അന്യരോട് പിണക്കം, അന്യരോടുള്ള തെറ്റ്, അങ്ങനെ പിണങ്ങി നടക്കുന്നവർ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലാവിന്റെ മഗ്ഫിറത്ത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ വിഷയങ്ങളിൽ, കേവലം തുച്ഛമായ ദുനിയാവിന്റെ വിഷയങ്ങളിൽ തെറ്റി നടക്കുന്നവർ, പിണങ്ങി നടക്കുന്നവർ മാതാപിതാക്കളോട്, മക്കളോട്, സഹോദരങ്ങളോട്, സഹോദരികളോട്, അയൽപക്കങ്ങളോട്, അടുത്തകുന്ന ബന്ധുക്കളോട്, സുഹൃവലയങ്ങളോട്, പലരോടും ഒക്കെ പിണങ്ങി നടക്കുന്നവരുണ്ടായിരിക്കും. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അവർക്ക് മഗ്ഫിറത്ത് ഇല്ല എന്ന് മാത്രമല്ല, പിന്നെയോ തിങ്കളാഴ്ച ദിവസം അമലുകൾ ഉയർത്തപ്പെടും, വ്യാഴാഴ്ച ദിവസം അമലുകൾ ഉയർത്തപ്പെടും, ഷഅബാനിൽ അമലുകൾ ഉയർത്തപ്പെടും. പക്ഷെ ചിലരുടെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് മലക്കുകളോട് പറയും, തെറ്റി നിൽക്കുന്ന രണ്ടുപേരുടെ വിഷയത്തിൽ അള്ളാഹു മലക്കുകളോട് പറയും, അവർക്ക് അവരുടെ വിഷയത്തിൽ അല്പം വെയിറ്റ് ചെയ്യാൻ പറയും, കുറച്ച് ഇടം കൊടുക്കാൻ പറയും, അവരുടെ കർമ്മങ്ങൾ ഉയർത്തണ്ട എന്ന് പറയും. ആകാശലോകത്തിന് അവരുടെ കർമ്മങ്ങൾ വേണ്ട, വെയിറ്റ് ചെയ്യാൻ പറയും മലക്കുകളോട് അള്ളാഹു. എന്തിന്? തെറ്റി നിൽക്കുന്നവർ നന്നാകട്ടെ, സുലഹിലാകട്ടെ, എന്നിട്ട് അവരുടെ കർമ്മങ്ങൾ ഉയർത്തിയാൽ മതി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പിണങ്ങി നിൽക്കുന്നവരുടെ കർമ്മങ്ങൾ വരെ വാനത്തിന്റെ ഉപരിയിൽ കബൂലാക്കുകയില്ല തെറ്റി നിന്നിട്ടുണ്ടെങ്കിൽ എന്നാണ്. അങ്ങനെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവന്റെ പാപമോചനം അരുളുമ്പോൾ തെറ്റി നിൽക്കുന്നവർക്ക് അത് കനിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ്. പിന്നൊന്ന്, ഖാതിലുൻ നഫ്സ്, ആത്മഹത്യ ചെയ്യുന്നവരാണ്, അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ആത്മഹത്യയിൽ മനുഷ്യർ തന്റെ ഭൗതിക ജീവിതം ഒടുക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ കോപത്തിനും ശാപത്തിനും ഇരയാക്കുന്ന, അല്ലാഹു തന്നെയും പറയും ആത്മഹത്യ ചെയ്ത് അല്ലാഹുവിലേക്ക് ആത്മാവ് ഉയർത്തപ്പെടുമ്പോൾ എന്റെ ദാസൻ എന്നേക്കാൾ ധൃതിയിൽ എന്നിലേക്ക് കടന്നു വന്നവനാണ്, ഞാൻ അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അത്തരം ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു മലക്കുകളോട് പ്രതികരിക്കും എന്ന് ഹദീസുകളിൽ വായിക്കുവാൻ സാധിക്കും. അപ്പോൾ ഷഅബാൻ മാസ ചിന്തകളിൽ, വിഷയങ്ങളിൽ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഒരുക്കം, നല്ല ഒരുക്കം. എന്തിന്? ഒരു വിശിഷ്ട അതിഥി നമ്മളെ തേടി വരികയാണ് വിശുദ്ധ റമദാൻ മാസം. അതിനുവേണ്ടി അതിൽ നമ്മൾ അതിനെ യഥാവിധം സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ, മാനസികാവസ്ഥയിൽ ഉണ്ടാവണമെന്ന വസീയത്താണ് ഇവിടെ കേൾക്കുകയുണ്ടായത്. നമ്മൾ നമ്മുടെ കുടുംബങ്ങളെയും അയൽപക്കങ്ങളെയും അതേപോലെ മുസ്ലിം സമൂഹത്തിലെ ഓരോ അഗതികളെയും അശരണരെയും ആലോചിക്കേണ്ടതുണ്ട്. സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യസ്ഥരായവർ തങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം ഇപ്പോൾ തന്നെ അവരിലേക്കൊക്കെ എത്തിച്ച് അവരുടെ റമദാൻ അവർക്ക് അനുഗ്രഹീതമാകുവാൻ, അതിൽ അവർക്ക് ഉപജീവനം ധന്യമാകുവാൻ സഹായിക്കണം എന്ന വസീയത്ത് കൂടി നമ്മൾ കേൾക്കുകയുണ്ടായി. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുർ ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. യഥാവിധം വിശുദ്ധ റമദാനെ സ്വീകരിക്കുവാൻ അള്ളാഹു നമുക്ക് തുണയേകുമാറാവട്ടെ. അള്ളാഹു അവന്റെ മഹത്തായ ഫദ്ലു കൊണ്ട് അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നമ്മളിൽ അരുളുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകളുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മയും ഒക്കെ നമ്മുടെ വേദികളിൽ ഒന്നിപ്പിച്ചതുപോലെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലും നമുക്കും അവർക്കും ഒരിടമേകി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റ് നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹജാജ്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദ്ദീൻ. اللهم احفظ لهذه البلاد امنها واستقرارها. اللهم احفظ لها رجال امنها. اللهم احفظ لها ثغور حدودها. انك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.